إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന വളരെ ചെറിയ റിസാലയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പഠനവും അദ്ദേഹത്തിന്റെ ജീവിതവും, അതുപോലെ തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ദഅവത്ത് തുടങ്ങിയത്, മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹത്തെ സഹായിച്ചപ്പോൾ എത്രത്തോളമാണ് ദഅവത്ത് വികസിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്നു മുതൽ നമുക്ക് ഇൻഷാ അള്ളാഹ് കിതാബ് വായിക്കാം. എനിക്ക് ആദ്യമായി പറയാനുള്ള ഒരു കാര്യം, എല്ലാ സഹോദരങ്ങൾക്കും തൗഹീദും ഷിർക്കുമൊക്കെ അറിയാം. അതുപോലെ തന്നെ മൊത്തത്തിൽ ഇസ്ലാം ബാത്തിലാകുന്ന കാര്യങ്ങളൊക്കെ പലർക്കും അറിയാം. പക്ഷേ ഓരോരോ വിഷയങ്ങളുടെ തെളിവുകൾ ചോദിക്കുമ്പോൾ പല ആൾക്കാർക്കും അറിയില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകതയായി ഉലമാക്കൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, അവർ ഇൽമിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കും. അഹ്ലു സുന്നയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇൽമിന് പ്രാധാന്യം നൽകും. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സാധാരണക്കാരൻ ബിദഅത്തിന്റെ ആൾക്കാരോടൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചാൽ അവർ തെളിവായിട്ട് എന്താ പറയാ, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നാൽ അഹ്ലു സുന്നയുടെ പ്രത്യേകത എന്താണ്? അവർ ഇൽമിന് പ്രാധാന്യം നൽകും. അവരോടൊരു വിഷയം ചോദിച്ചാൽ അവർക്ക് എന്ത് പറയാനുണ്ട്? ഖാൽ അല്ലാഹ് പറയാനുണ്ട്, അല്ലെങ്കിൽ ഖാൽ റസൂലുള്ളാഹ് പറയാനുണ്ട്. ഇതാണ് അഹ്ലു സുന്നയുടെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ ഓരോരോ വിഷയങ്ങളും കേൾക്കുന്നത് അത് പഠിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. അതല്ലാതെ ഇൽമിന്റെ ഒരു സദസ്സിൽ ഇരുന്നു അതിനുശേഷം അവിടുന്ന് എഴുന്നേറ്റ് പോയി പിന്നെ നമുക്ക് ഇൽമുമായിട്ട് ഒരു ബന്ധവുമില്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ഇൽമിന്റെ മജ്ലിസുകളിൽ ഇരിക്കരുത്. അത് പ്രത്യേകിച്ചൊരു ഉപകാരമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പഠിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. സത്യസന്ധമായി പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പാഴാക്കുകയില്ല. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ഈ ഒരു കിതാബ് തുടങ്ങുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ഇത് വളരെ ചെറിയൊരു റിസാലയാണ്. വെറും രണ്ട് പേജിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിരിക്കുന്നത്, 10 കാര്യങ്ങൾ. അത് ഇൻഷാ അള്ളാ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ ദർസുകളിൽ തീർക്കേണ്ടതുണ്ട്. അതല്ലാതെ ഈ ഒരു ചെറിയ റിസാലയിൽ മാസങ്ങളോളം പഠിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല. ഉലമാക്കൾ എപ്പോഴും പറയാറുണ്ട്, ചെറിയ റിസാലകൾ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ചെറുതായ രൂപത്തിൽ. അതിനുശേഷം ആൾക്കാർ സബർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ വലിയ വലിയ കിതാബുകൾ പഠിക്കാം. അതല്ലാതെ ചെറിയൊരു കിതാബെടുത്ത് അതിന് വർഷങ്ങളോളം ഇരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ ഇൽമിന്റെ രീതിയല്ല എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമിയും ഷെയ്ഖ് ഹസൻ ബുഖാരിയും ഒക്കെ അവരുടെ ദർസുകളിൽ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു മൻഹജിലായിരിക്കും ഇൻഷാ അള്ളാ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അടുത്ത ദർസം മുതൽ ഇൻഷാ അള്ളാ നമുക്ക് പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ വായിച്ചു പോകാം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അതിനുശേഷം അദ്ദേഹം കിതാബ് ആരംഭിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുവെ പലപ്പോഴും നമ്മൾ കിതാബുകളിൽ ഹംദ് കാണാറുണ്ട്. ഇവിടെ ഹംദ് പറഞ്ഞിട്ടില്ല, ഹംദ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം കേവലം ബിസ്മി പറയുകയും അതിനുശേഷം കിതാബ് ആരംഭിക്കുകയും ചെയ്തു. ശരിക്കും മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഹംദ് പറയാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്തെഴുതുന്ന സാഹചര്യത്തിൽ ബിസ്മി മാത്രമാണ് പറയാറുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്തെഴുതുമ്പോൾ ബിസ്മി മാത്രമാണ് പറയാറുള്ളത്. കിതാബുകൾ കത്തിന്റെ സ്ഥാനത്താണ്, കിതാബുകൾ കത്തിന്റെ സ്ഥാനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന ഹിറക്കലിന് കത്തെഴുതിയതിനെ സംബന്ധിച്ച് ബുഖാരിയിലും മുസ്ലിമിലും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കാണാം. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ ഇലാ ഹിറഖൽ അളീമിർ റൂം. മുഹമ്മദ് ഹിറക്കലിന് എഴുതുന്ന കത്ത്, അതിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് എഴുതിയിട്ടുള്ളൂ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഹംദ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പലപ്പോഴും അവരുടെ കിതാബുകൾ എഴുതുമ്പോൾ കേവലം ബിസ്മി മാത്രമാണ് പറയാറ്, ഹംദ് പറയാറില്ല. അതിനൊരു ഉദാഹരണം ആർക്കെങ്കിലും പറയാൻ പറ്റും? പ്രസിദ്ധമായൊരു കിതാബ് കേവലം ബിസ്മി മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ, ഏതാണ്? സഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് ആരംഭിച്ചിരിക്കുന്നത് ബിസ്മി പറഞ്ഞുകൊണ്ടാണ്, ഹംദ് പറഞ്ഞിട്ടില്ല. ഇനി നേരെ മറിച്ച് ഖുതുബയാണെങ്കിൽ, സംസാരമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വെച്ചാണ് തുടങ്ങാറ്? ഹംദ് വെച്ചാണ് തുടങ്ങാറ്, ബിസ്മി കൊണ്ടല്ല. പ്രസംഗിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ ഹംദലില്ലാഹി എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്, മറിച്ച് ഹംദ് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരംഭിക്കാറുള്ളത്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ലയും ഈ കാര്യം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഇൽമാണ്. ലേഖനങ്ങൾ എഴുതുമ്പോൾ, അതുപോലെ തന്നെ കിതാബുകൾ എഴുതുമ്പോൾ അടിസ്ഥാനം എന്താണ്? ബിസ്മി എഴുതുക എന്നുള്ളതാണ്. സംസാരത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഹംദ് പറയുക എന്നുള്ളതാണ്. അതല്ലാതെ ബിസ്മി കൊണ്ട് തുടങ്ങലല്ല സംസാരത്തിന്റെ അടിസ്ഥാനം. ഇത് ഉലമാക്കൾ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കിതാബ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബിസ്മിയും ഹംദും കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? കിതാബ് എന്ന പരിഗണനയിൽ ഉലമാക്കൾ ബിസ്മി എഴുതുന്നു, ആ കിതാബ് ഒരാൾ വായിച്ച് മറ്റൊരാൾ കേൾക്കേണ്ടി വരും എന്ന പരിഗണനയിൽ അവർ ഹംദ് എഴുതുന്നു. പക്ഷെ അടിസ്ഥാനം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ വന്നിരിക്കുന്നത് ലേഖനങ്ങളിൽ അല്ലെങ്കിൽ റിസാലകളിൽ കത്തുകളിൽ എന്തുകൊണ്ട് തുടങ്ങും? ബിസ്മി കൊണ്ട് തുടങ്ങും. സംസാരങ്ങളിൽ അവർ ആരംഭിക്കുക ഹംദ് കൊണ്ടാണ്. അത് ഉലമാക്കൾ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ അദ്ദേഹം ഈ റിസാല തുടങ്ങി. ആദ്യം എന്താണ് പറഞ്ഞത്? ഇഅലം അന്ന നവാഖിദ് ഇസ്ലാമി അശറത്തു നവാഖിദ്, ഇസ്ലാമിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ, ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എത്രണ്ണമാണ്? 10 കാര്യങ്ങളാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ 10 കാര്യങ്ങളാണ്. ഇവിടെ സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടാണ്? ഇഅലം, നീ അറിയുക. ഓരോരുത്തരും ഇവിടെ കേൾക്കുന്ന ഓരോരോ സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ അറിയുക. ഉലമാക്കൾ പൊതുവെ എന്തെങ്കിലും ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇഅലം എന്ന് പറഞ്ഞു തുടങ്ങുക. ഉലമാക്കൾ ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ അലം എന്ന് പറഞ്ഞു തുടങ്ങുക. അതിനുള്ള മാതൃക എന്താണ്? അവർക്ക് അതിനുള്ള മാതൃക എന്താണ്? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഈ അലം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്ത് പറയുമ്പോൾ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനല്ലാത്ത ഒരു സൃഷ്ടികളെയും ആരാധിക്കരുത് എന്നൊരാശയം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ അള്ളാഹു എന്ത് പറഞ്ഞു? ഫഅലം എന്ന് പറഞ്ഞു. അപ്പോൾ ഇഅലം എന്നുള്ളത് ഗൗരവപ്പെട്ട കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്നതിലേക്കുള്ള സൂചനയാണ്. അതിനുശേഷം പറഞ്ഞു, അന്ന നവാഖിദ് ഇസ്ലാമി അശറ, ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ 10 കാര്യങ്ങളാണ്. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ 10 കാര്യങ്ങളാണ്. വുളൂഇനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പോലെ, നിസ്കാരത്തിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പോലെ, ഇസ്ലാമിനെയും ബാത്തിലാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ഷെയ്ഖ് പറയുന്നു അത് 10 കാര്യങ്ങളാണ്. ഇവിടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് 10 എന്ന് പറഞ്ഞത്? ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ കേവലം 10 മാത്രമാണോ? ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ 10 മാത്രമാണോ? അല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നു, നവാഖിദുൽ ഇസ്ലാമി കസീറ, ഇസ്ലാമിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് പറയുന്നു, തബ്ലുഗുൽ മിആത്ത്, 100 കാര്യങ്ങളുണ്ട് ഇസ്ലാമിനെ ബാത്തിലാക്കുന്നത്. അബ്ലഗഹ അൽ ഹൈതമിയു ഇലാ 400 നാഖിദ്, ഇബ്നു ഹജർ അൽ ഹൈതമി ഏകദേശം 400 ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ കേവലം 10 അല്ല, മറിച്ച് ധാരാളമുണ്ട്. അതിൽ നിന്ന് 10 കാര്യങ്ങളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈ ഈ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ 10 കാര്യങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈ ധാരാളം കാര്യങ്ങളിൽ നിന്ന് ഈ 10 കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹിമഹുള്ള പറഞ്ഞു, ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 കാര്യങ്ങൾ ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ 10 കാര്യങ്ങൾ തെരഞ്ഞെടുത്തത്. അതാണ് സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന മറുപടി. പക്ഷേ അത് ശരിയല്ല, അല്ലാഹു അഅലം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യമാണ് സിഹർ എന്നുള്ളത്, മാരണം ചെയ്യുക എന്നുള്ളത്. സിഹർ ചെയ്യുന്ന വിഷയത്തിൽ ഉലമാക്കൾ ഏക അഭിപ്രായമല്ല, അത് കുഫ്റാണെന്ന വിഷയത്തിൽ ഏക അഭിപ്രായമല്ല, മറിച്ച് അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ 10 കാര്യങ്ങൾ തെരഞ്ഞെടുത്തത്? ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള പറയുന്നു, ഈ 10 കാര്യങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തെരഞ്ഞെടുത്തിരിക്കുന്ന 10 വിഷയങ്ങൾ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം സംഭവിക്കാൻ സാധ്യതയുള്ളതും ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഈ 10 കാര്യങ്ങൾ. അതുകൊണ്ട് ആവശ്യമനുസരിച്ചാണ് ഈ 10 കാര്യങ്ങൾ മാത്രം, പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ മാത്രം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തെരഞ്ഞെടുത്തത് എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള പറഞ്ഞു. ആദ്യമായി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു, അൽ ഔവലു അശ്ശിർക്കു ഫീ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീകല, ഇസ്ലാമിനെ നശിപ്പിച്ചു കളയുന്ന, ഇസ്ലാമിനെ ഇല്ലാതാക്കി കളയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ഇബാദത്തിൽ ശിർക്ക് ചെയ്യൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട ഇബാദത്തുകളിൽ ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന ഒന്നാമത്തെ വിഷയം. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് എന്താണ് ശിർക്ക്, രണ്ടാമത്തേത് എന്താണ് ഇബാദത്ത്. ഇബാദത്തിലുള്ള ശിർക്കാണ് ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തേത് എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തേത് എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പലതരത്തിലുള്ള വിശദീകരണങ്ങളും അതിന് നൽകിയിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? ആരാധന എന്ന് പറയും. ആരാധനയിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പങ്കുചേർക്കൽ, മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയും. എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഉബൂദിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർള്ളാ മിനൽ അഖ്വാലി വൽ അഅ്മാലിൽ ബാത്തിനതി വല്ലാഹിറ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർള്ളാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്ത് പറയും? ഇബാദത്ത് എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളിൽ നിന്ന് ഇഷ്ടപ്പെടുകയും അല്ലാഹു തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്ത് പറയും? ഇബാദത്ത് എന്ന് പറയും. മിനൽ അഖ്വാലി വാക്കുകളാണെങ്കിലും, വൽ അഅ്മാലി പ്രവർത്തനങ്ങളാണെങ്കിലും, അല്ലാഹിറതി വൽ ബാത്തിന ബാഹ്യമായ പ്രവർത്തനങ്ങളാവട്ടെ അല്ലെങ്കിൽ ബാഹ്യമായ വാക്കുകളാവട്ടെ അതല്ലെങ്കിൽ ആന്തരികമായ പ്രവർത്തനങ്ങളാവട്ടെ ആന്തരികമായ വാക്കുകളാവട്ടെ. ഇപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്തിന്റെ വിവക്ഷ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിൽ നിന്ന് തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാ വാക്കുകൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കുമാണ് എന്ത് പറയുക? ഇബാദത്ത് എന്ന് പറയുക. മനസ്സിലായോ? മനസ്സിലായോ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന്റെ അടിമകളിൽ നിന്ന് ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ ബാഹ്യമായ അതുപോലെ തന്നെ ആന്തരികമായ പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കും എന്ത് പറയും? ഇബാദത്ത് എന്ന് പറയും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈ ഇത് പറഞ്ഞതിനു ശേഷം പറഞ്ഞു, മാ ദക്കറഹു അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ മിൻ അജ്മഇ തഅരീഫാത്ത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ല തഅരീഫ്. ഇബാദത്തിന്റെ വിശദീകരണങ്ങളിൽ ഏറ്റവും നല്ല വിശദീകരണം ഏതാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ഉദാഹരണം ഞാൻ പറയാം മനസ്സിലാകാൻ. ബാഹ്യമായ ആരാധനകൾ എന്ന് പറയുന്നത് എന്താണ്? നിസ്കാരം, ഹജ്ജ്, അതുപോലെ തന്നെ സകാത്ത്, സൽസ്വഭാവം, നന്മ കൽപ്പിക്കൽ, തിന്മ വിലക്കൽ, ഇതൊക്കെ ഇബാദത്താണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതാണ്, അല്ലാഹു തൃപ്തിപ്പെടുന്നതാണ്. അപ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടുകയും അല്ലാഹു തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ബാഹ്യമായ എല്ലാ കാര്യങ്ങളും എന്താണ്? ഇബാദത്താണ്. അതുപോലെ തന്നെ ആന്തരികമായ കാര്യങ്ങൾ, ഭയഭക്തി, അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രം നൽകേണ്ട സ്നേഹം, ഇതൊക്കെ എന്താണ്? ഇബാദത്താണ്. ഇതൊക്കെ ഇബാദത്താണ്. ഇതിനൊക്കെ എന്ത് പറയും? ഇബാദത്ത് എന്ന് പറയും. ഈ ഇബാദത്തുകളിൽ ശിർക്ക് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യമാണ്. ആരെങ്കിലും നിസ്കാരം അള്ളാഹു അല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി നിസ്കരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആരെങ്കിലും സുജൂദ് അള്ളാഹു അല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി സുജൂദ് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ പേടിക്കേണ്ടതുപോലെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പേടിക്കേണ്ട രൂപത്തിൽ മറ്റൊരു സൃഷ്ടിയെ പേടിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഈ ലോകത്തെ നിയന്ത്രിക്കാൻ അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇതാണ് ഇബാദത്തിന്റെ വിവക്ഷ. ഇനി ഷിർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിർക്ക് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഷിർക്കുൻ അസ്ഗർ, മറ്റൊന്ന് ഷിർക്കുൻ അക്ബർ. ചെറിയ ഷിർക്കും വലിയ ഷിർക്കും, ചെറിയ ഷിർക്കും വലിയ ഷിർക്കും, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വലിയ ഷിർക്ക് ചെയ്താൽ അയാൾക്ക് നരകം നിർബന്ധമാണ്. ചെറിയ ഷിർക്ക് ചെയ്യുന്നവൻ കാലാകാലം നരകത്തിലല്ല, അഹ്ലു സുന്നയുടെ വിശ്വാസം അനുസരിച്ച്. അതുപോലെ തന്നെ വലിയ ഷിർക്ക് ചെയ്യുന്നവൻ കാഫിറാണ്, ചെറിയ ഷിർക്ക് ചെയ്യുന്നവൻ കാഫിറാവുകയില്ല, അല്ലെങ്കിൽ മുശ്രിക്കാവുകയില്ല. അപ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് ഷിർക്കാണ്? വലുതാണോ ചെറുതാണോ? വലിയ ഷിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന ഷിർക്ക് ഏത് ഷിർക്കാണ്? വലിയ ഷിർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പങ്കുചേർക്കലാണ്. എന്താണ് ഷിർക്കിന്റെ നിർവചനം? ഇന്ന് പല ആൾക്കാർക്ക് ഇതൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഷിർക്കിന്റെ നിർവചനം എന്താണ്? സഹോദരങ്ങളെ, ശരിക്ക് പഠിക്കുക. ഷിർക്കിന്റെ നിർവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു ദംബി അഅളം, പ്രവാചകരെ ഏറ്റവും വലിയ പാപം ഏതാണ്? ഏറ്റവും വലിയ പാപം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, എന്നിട്ടും അള്ളാഹുവിന്റെ സമന്മാരായി മറ്റുള്ള ആൾക്കാരെ നീ കണക്കാക്കലാണ്. അള്ളാഹുവിനെ പോലെ വേറെ ആൾക്കാരുണ്ട് എന്ന് നീ വിശ്വസിക്കലാണ് ഷിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഷിർക്കിന്റെ ഏറ്റവും നല്ല നിർവചനം ഏതാണ്? അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന നിർവചനമാണ്. നമ്മൾ ഇന്ന് പല ആൾക്കാരോടും ഇത് ഷിർക്കാണെന്ന് പറഞ്ഞ അവർ പറയും, ഇതാരാ ഷിർക്കാന്ന് പറഞ്ഞു. നമ്മൾ അഹ്ലു സുന്നയുടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ പറയും, ഇത് ഇബ്നു തൈമിയയുടെ വാദമല്ലേ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ തെളിവെന്താണ് നല്ലത്? ഖുർആനും സുന്നത്തുമാണ്. ഇമാം ഷാഫിഈ പറഞ്ഞതുപോലെ, ആരുടെയെങ്കിലും കൂടെ ഖുർആനും ഹദീസും ഉണ്ടെങ്കിൽ ഖവിയത് ഹുജ്ജത്തു, അവന്റെ തെളിവ് വളരെ ശക്തമുള്ളതാണ്. ഒരു വ്യക്തി സുജൂദ് ചെയ്യുന്നു ഖബറിന്റെ അരികിൽ, നമ്മുടെ ആരുടെ അരികിൽ പോയി പറഞ്ഞു ഇത് തെറ്റാണ്, ഇത് ഷിർക്കാണ്, എന്താണ് തെളിവ്? ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ആരാധനയിൽ പങ്കുചേർക്കലാണ്. ആ വ്യക്തി പറയും, ആരാണ് ഇബ്നു തൈമിയ? നമ്മൾ ഇബ്നു തൈമിയ അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് ആ വ്യക്തിയോട് പറയുക, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏതെങ്കിലും വിഷയത്തിൽ നീ ഒരു സമന്മാരെ ആക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തുല്യരായി മറ്റൊരാളുണ്ട് എന്ന് നീ പറയുക, അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് മറ്റൊരാൾക്ക് നൽകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് അത് നിഷേധിക്കാൻ സ്വാഭാവികമായിട്ടും പറ്റില്ല. അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റുള്ള കാര്യം, പക്ഷെ ആ തെളിവ് അയാൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്കിന്റെ ഏറ്റവും നല്ല നിർവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സൂറത്തു ശുഅറയിൽ കാഫിറീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ പറഞ്ഞു, അവരെന്ത് പറയും? ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് തുല്യരായി മറ്റു ചിലരെയും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അള്ളാഹുവിന് തുല്യരായി മറ്റു ചിലരെയും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ സുമല്ലദീന കഫറു, പരിശുദ്ധമായ ഖുർആനിൽ പറയുന്ന കാഫിരീങ്ങൾ, ബിറബ്ബിഹിം യഅദിലൂൻ, അള്ളാഹുവിന് തുല്യരായി മറ്റുള്ളവർ ഉണ്ട് എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഷിർക്കിന്റെ നിർവചനം എന്താണ്? അള്ളാഹുവിന് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവർക്ക് നൽകൽ, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സമന്മാരായി മറ്റുള്ളവരെ നമ്മൾ കണക്കാക്കൽ, ഇതാണ് ഷിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അത് വിശ്വാസത്തിലാകാം, അല്ലെങ്കിൽ വാക്കുകളിലാവാം, പ്രവർത്തനങ്ങളിലാവാം. ഉദാഹരണത്തിന്, ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഒരാൾക്കും ഇവിടെ സംശയമില്ല. ലോകത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. മക്കയിലെ കാഫിരീങ്ങൾ പോലും വിശ്വസിച്ചിരുന്നു ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഇത് അള്ളാഹുവിന് മാത്രമായിട്ടുള്ള കാര്യമല്ലേ? വേറെ ഏതെങ്കിലും സൃഷ്ടിക്ക് ലോകത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ സാധ്യമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ CM മടവൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട്, അദ്ദേഹം ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയാറുണ്ട്. അത് ശിർക്കാണ്. കാരണം അള്ളാഹുവിന് മാത്രമായിട്ടുള്ള വിശേഷണം CMനുണ്ട് എന്ന് പറയൽ ശിർക്കാണ്. ഇനി അള്ളാഹുവിന് മാത്രമായിട്ടുള്ള വിശേഷണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചാർത്താൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് CM ആണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറയൽ ശിർക്കാണ്. അതുപോലെ തന്നെ മുഹയിദ്ദീൻ മാലയിൽ നിങ്ങൾക്ക് കാണാം, മുഹയിദ്ദീൻ ഷെയ്ഖ് എത്രയോ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകം മൊത്തം നിയന്ത്രിക്കും. അതുപോലെ തന്നെ ആ ഒരു അർത്ഥത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുഹയിദ്ദീൻ ഷെയ്ഖിന് ആ ഒരു കഴിവുണ്ട് എന്ന് പറയൽ എന്താണ്? ശിർക്കാണ്. റിഫാഇ ഷെയ്ഖിന് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് ആൾക്കാർ പറയുന്നു, അത് ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം, അശ്ശിർക്കു ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിനെ മാത്രം നൽകേണ്ട ആരാധനകളിൽ മറ്റൊരാൾക്ക് പങ്ക് നൽകുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന ഒരു വിഷയമാണ്. അതിനുശേഷം സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ഷിർക്കിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ രണ്ട് കാര്യങ്ങൾ, രണ്ട് ആയത്തുകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇവിടെ സൂചിപ്പിച്ചു. ഈ ആയത്ത് നമ്മൾ ഹിഫ്ദ് ചെയ്യണം. എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഹിഫ്ദ് ചെയ്യണം. ആയത്ത് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ അർത്ഥമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. കാരണം ഇന്ന് പല ആൾക്കാരോടും ഷിർക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബിദഅത്ത് എന്ന് പറയുമ്പോൾ, അവര് അപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ പോകുന്നത് ഇസ്ലാമും കുഫർ എന്നല്ല, മറിച്ച് മുജാഹിദ് സുന്നി എന്നാണ്. ഒരാളോട് ഇത് ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സമയത്ത് അവർ തിരിച്ചു പറയണ്ടേ, ഇത് മുജാഹിദിന്റെ വാദമാണ്. കാരണം ജനങ്ങളെ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഇതൊരിക്കലും ഒരു മുജാഹിദിന്റേതോ അല്ലെങ്കിൽ ജമാഅത്തിന്റെയോ അങ്ങനെ ഒരു സംഘടനയുടെ വാദമല്ല, മറിച്ച് ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതല്ലാതെ ആരാധനയിൽ പങ്കു ചേർക്കാൻ ഇസ്ലാം അനുവദിക്കുന്ന ഒരു ആയത്തോ ഒരു ഹദീസോ നമുക്ക് ഒരിക്കലും സഹോദരങ്ങളെ കാണാൻ വേണ്ടി സാധ്യമല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഷിർക്കിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ രണ്ട് ആയത്തുകളാണ് പറഞ്ഞു തന്നത്. ഒന്നാമത്തേത്, ഷിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാപ്പാക്കുകയില്ല എന്ന സൂചന നൽകുന്ന ആയത്ത്. ഷിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാപ്പാക്കുകയില്ല എന്ന സൂചന നൽകുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഏതാണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൻ നിസാഇൽ രണ്ട് തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നുണ്ട്. സൂറത്തുൻ നിസാഇലെ 47-ാമത്തെ വചനത്തിലും 116-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ശിർക്ക് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാപ്പാക്കുകയില്ല. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അല്ലാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കിന്റെ താഴെയുള്ള ഏത് പാപങ്ങളാണെങ്കിലും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പാക്കി നൽകുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ഷിർക്കിന്റെ ഗൗരവത്തെ മനസ്സിലാക്കി തരുന്ന ആയത്താണത്. ഷിർക്ക് ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കുകയില്ല എന്ന് സൂറത്തുൻ നിസായിലെ 47-ാമത്തെ ആയത്തിലും 116-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. അത് ഷിർക്കിന്റെ ഗൗരവത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇത്രയും കരുണയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല, ചില ഹദീസുകളിൽ വന്നതുപോലെ ഒരു ഉമ്മ തന്റെ കുട്ടിയോട് കാണിക്കുന്ന കരുണയേക്കാൾ എത്രയോ ഇരട്ടി കരുണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മോട്. അത്രയും കരുണയുള്ള റബ്ബ് ഷിർക്ക് ചെയ്താൽ മാപ്പാക്കുകയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ ഷിർക്കിന്റെ ഗൗരവം എത്രയാണ്? എന്നിട്ടും നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും അള്ളാഹുവിന് മാത്രം നൽകേണ്ട വിഷയങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നുണ്ട്. അതിന്റെ ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ശേഷം പറയാം. രണ്ടാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ആയത്ത്, ഒരു വ്യക്തി ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു വ്യക്തിയിൽ നിന്ന് ഷിർക്ക് സംഭവിക്കുകയാണെങ്കിൽ അവന് നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്. നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നഹു മൈ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന പക്ഷം ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കി. വമാവാഹു നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നവനാണ്. വമാലിദ്ദാലിമീന മിൻ അൻസാർ, വമാലിദ്ദാലിമീന മിൻ അൻസാർ, ഷിർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കാൻ ആരും തന്നെ ഇല്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഒരു വ്യക്തി ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മറിച്ച് അവൻ നരകത്തിന്റെ ആളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നതായി നമുക്ക് കാണാം. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനം, സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്താണ്? ആരെങ്കിലും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ കാലാകാലം നരകത്തിലാണ്. സഹോദരങ്ങൾ, ഇതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ശിർക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കുക. നമുക്കറിയുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ അല്ലാഹുവിന് മാത്രം നൽകേണ്ട ബാധ്യതകൾ മറ്റുള്ള സൃഷ്ടികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ, അത് ഏത് നബിക്കാവട്ടെ ഏത് വലിയനാവട്ടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഭാര്യ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, മക്കളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, മാതാപിതാക്കൾ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതാണ് അവരോട് നമുക്ക് സ്നേഹമുണ്ട് എന്നതിന് തെളിവ്. ചില മക്കളെയൊക്കെ നമ്മൾ കാണാറുണ്ട്, ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങളും അല്ലെങ്കിൽ ദുനിയാവിലുള്ള എല്ലാ ആവശ്യങ്ങളും ഉമ്മാക്ക് വേണ്ടി ചെയ്തു കൊടുക്കും, ഉപ്പാക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. എന്നാൽ സ്വന്തം ഉമ്മ അല്ലാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് ഉമ്മയോട് പറയാൻ ആ മക്കൾ തയ്യാറാവുന്നില്ല. കാരണം എന്താ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഉമ്മ എന്നെ വെറുക്കോ എന്നുള്ള ചിന്താഗതിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചിട്ടും പ്രവാചകനെ കുറ്റം പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ദ്രോഹം ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, ശിർക്കിൽ നിന്ന് ആൾക്കാരെ വിലക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിലാണ്, മൻ മാത യജഅലു ലില്ലാഹി നിദ്ദൻ അദ്ഖല النار, ആരെങ്കിലും അല്ലാഹുവിന് പങ്കുകാരെ വെക്കുന്ന പക്ഷം അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ശിർക്കിന്റെ ഗൗരവത്തിന് ഒന്നാമത്തെ കാര്യം എന്താണ്? ഷിർക്ക് അല്ലാഹു മാപ്പാക്കുകയില്ല. രണ്ടാമത്തേത് എന്താണ്? ഷിർക്ക് ചെയ്യുന്ന വ്യക്തികൾ കാലാകാലം നരകത്തിലാണ്. വേറെയും ധാരാളം ഹദീസുകളുണ്ട്. ഈ രണ്ട് ഹദീസുകൾ, ഈ രണ്ട് ആയത്തുകളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉദ്ധരിച്ചിരിക്കുന്നത് റഹിമഹുല്ലാ. മൂന്നാമതേ ഒരു ആയത്ത് കൂടി ഞാൻ പറയാം, വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രം. ഷിർക്ക് ചെയ്യുന്നവർ എത്ര അമലുകൾ ചെയ്താലും അവന്റെ അമലുകൾ ബാത്തിലാണ്. ഒരു വ്യക്തി ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ, ഷിർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ളൊരു വാക്കായതുകൊണ്ട് ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കാം. ഒരു വ്യക്തി ഖബറിനരികിൽ പോയി സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിയം അടവൂരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മമ്പുറം തങ്ങൾക്ക് മരിച്ചതിനു ശേഷവും നമ്മെ സഹായിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ എത്ര അമൽ ചെയ്താലും അവന്റെ അമലുകൾ ബാത്തിലാണ്. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 18-ഓളം പ്രവാചകന്മാരുടെ പേരെടുത്തു പറഞ്ഞു. അതിനുശേഷം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി, പ്രശംസിച്ചു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 88-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വലൗ അശ്റകു ലഹബിത അൻഹും മാ കാനു യഅമലൂൻ. ഈ പറയപ്പെട്ട പ്രവാചകന്മാർ, 18-ഓളം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞതിനു ശേഷം അല്ലാഹു പറഞ്ഞത് എന്താ? അവരെങ്ങാനും ഷിർക്ക് ചെയ്താൽ അവരുടെ എല്ലാ അമലുകളും അല്ലാഹു ബാത്തിലാക്കും. കാരണം തൗഹീദിന്റെ വിഷയത്തിൽ ആരെയും ഒരു വിട്ടുവീഴ്ചയുമില്ല. അമ്പിയാക്കളാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് വ്യക്തമായി പറഞ്ഞു കൊടുത്തിരിക്കുന്ന വിഷയമാണ് തൗഹീദ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞു? അവർ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അവരുടെ അമലുകൾ അല്ലാഹു ബാത്തിലാക്കും. ആരോടെ പറയുന്നത്? അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചാ പറഞ്ഞത്? അമ്പിയാക്കളെ സംബന്ധിച്ച്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടവരിൽ ഏറ്റവും നല്ല പ്രവാചകൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തി. പ്രവാചകനോട് അല്ലാഹു പറഞ്ഞ എന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, താങ്കൾ എങ്ങാനും ഷിർക്ക് ചെയ്താൽ താങ്കളുടെ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിലാക്കി കളയും. വല തകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നശിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ, പരാജിതരുടെ കൂട്ടത്തിൽ താങ്കൾ ആയിത്തീരുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 65-ാമത്തെ വചനത്തിൽ പറഞ്ഞു. ആരോട് പറയുന്നത് സഹോദരങ്ങൾ? അല്ലാഹുവിന്റെ പ്രവാചകനോട്, അമ്പിയാക്കളോട്. 18-ഓളം അമ്പിയാക്കളുടെ പേര് പറഞ്ഞ ശേഷം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അയാളിൽ നിന്ന് ഷിർക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ അമലുകളൊന്നും ഒരു ഉപകാരവും ചെയ്യുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഷിർക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കണം. നമുക്കൊരു ഉറപ്പുമില്ല ഷിർക്ക് വരില്ല എന്ന്. അതുകൊണ്ട് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഹഖിൽ ഉറച്ചു നിർത്താൻ നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദർസുകളിലൊക്കെ പറഞ്ഞിരുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്താണ്? റബ്ബി ജുനുബിനി വബനിയ അൻ അഅബുദൽ അസ്നാം, അല്ലാഹുവേ ശിർക്കിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ പരമ്പരയെയും നീ സംരക്ഷിക്കണം. ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വമൻ യഅമനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം നബി അങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക? അതുകൊണ്ട് നമുക്ക് അള്ളാഹു തൗഹീദ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ശിർക്ക് ചെയ്യുന്നവർ എത്ര അമൽ ചെയ്താലും അത് ഉപകാരമില്ല എന്നുള്ളതിനുള്ളൊരു തെളിവാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഇമാം ഇബ്നു മാജ 1573 നമ്പറിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന അബി കാന യസ്ലു റഹീം, പ്രവാചകരെ എന്റെ ഉപ്പ കുടുംബ ബന്ധത്തിന് വലിയ വില നൽകുന്ന വ്യക്തിയാണ്. കുടുംബ ബന്ധം അദ്ദേഹം വളരെ വലിയ വില നൽകിയിട്ടുണ്ട്. വഖാന വഖാൻ, ധാരാളം നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഫഅൈനഹു, അദ്ദേഹത്തിന്റെ സ്ഥാനം എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിന്നാർ, അയാൾ നരകത്തിലാണ്. കാരണം അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ സലമ ഇബ്നു യസീദ് അൽ ജുഅഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അദ്ദേഹത്തിന്റെ സഹോദരനെയും കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇന്ന ഉമ്മന മുലൈക്കത കാനത് തസ്ലു റഹീം, നമുക്കുള്ള പാഠമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പ്രവാചകരെ, എന്റെ ഉമ്മ കുടുംബ ബന്ധത്തിന് വലിയ വില നൽകാറുണ്ട്. വതഖറുല്ലൈഫ്, അതിഥികൾ വന്നാൽ അവരെ ബഹുമാനിക്കും, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. വതഫഅൽ വതഫഅൽ, ഇങ്ങനെ ധാരാളം നന്മകൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ ഉമ്മ മുലൈക്ക. ഫഹലകത് ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ശിർക്കിലായിരിക്കെയാണ് അവർ മരിച്ചത്. ഫഹൽ ദാലിക നാഫിഉഹ ശൈഅൻ, ഈ പറയുന്ന നന്മകളൊക്കെ അവർ ചെയ്തത് കൊണ്ട് അള്ളാഹുവിനരികിൽ എന്തെങ്കിലും ഒരു ഉപകാരം അവർക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഒരു ഉപകാരവും അവർക്കില്ല. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പരിചയക്കാരിൽ ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അവരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഒന്നാമതായി പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ഈ ശിർക്ക് നീ ഒഴിവാക്കണം. ഇന്ന് ചില ആൾക്കാരൊക്കെ സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങൾ അതല്ലാത്ത പല വിഷയങ്ങളാണ്. പല വിഷയങ്ങളിലും ഉപദേശങ്ങൾ നൽകും, പക്ഷേ അയാൾ ശിർക്ക് ചെയ്യുന്നുണ്ടാകും. സഹോദര, ആ ശിർക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല, ഏത് സൽക്കർമ്മം ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. ശിർക്കിന്റെ ഗൗരവത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് വിഷയങ്ങളും അതിന്റെ തെളിവുകളും നമ്മൾ പഠിക്കുക. വേറെയും ധാരാളം ആയത്തുകളുണ്ട്, പക്ഷേ ദീർഘമായി പറയുന്നതിനേക്കാൾ നല്ലത് കുറച്ച് പറഞ്ഞിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഇനി ഒരു കാര്യം, ചില സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചിലത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ മാപ്പാക്കി നൽകുകയില്ല എന്ന് സൂറത്തു നിസാഇൽ 2 തവണ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ, പ്രവാചകരെ ജനങ്ങളോട് പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ധാരാളം പാപങ്ങൾ ചെയ്തു പോയ അള്ളാഹുവിന്റെ അടിയാറുകളോട് പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല മാഫാക്കി നൽകുന്നതാണ്. ഇപ്പൊ ചില സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പലരും ചോദിച്ചിട്ടുണ്ട്, ഒരായത്തിൽ അള്ളാഹു പറഞ്ഞു ശിർക്ക് മാപ്പാക്കുകയില്ല, വേറെ ആയത്തിൽ അള്ളാഹു പറയുന്നു എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകുന്നതാണ്, എങ്ങനെയാണ് ഈ ഒരു സംശയം ദൂരീകരിക്കുക? അഹ്ലു സുന്നയുടെ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് അമീൻ അഷ്ഷംഖൈതി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ദഫഉ ഇഹാമിൽ ഇൽത്തിറാബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കുകയില്ല, ശിർക്ക് അള്ളാഹു മാപ്പാക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സൂറത്തു നിസാഇന്റെ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? ശിർക്കിലായിരിക്കെ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ മാപ്പ് നൽകുകയില്ല എന്നാണ് ആ ആയത്തിന്റെ ഉദ്ദേശം. ശിർക്കിലായിരിക്കെ ഒരു വ്യക്തി മരിച്ചുപോയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകുകയില്ല എന്നാണ് സൂറത്തു നിസാഇലെ 2 തവണ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ആ ആയത്തിന്റെ ഉദ്ദേശം. എന്നാൽ സൂറത്തു സുമറിൽ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ജീവിതകാലത്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കുമെന്നാണ്. അതുകൊണ്ട് ആ 2 ആയത്തും ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. സൂറത്തു നിസാഇൽ മാപ്പാക്കുകയില്ല എന്ന് പറയുന്നത് മരണശേഷമുള്ള അവസ്ഥയാണ്. സൂറത്തു സുമറിൽ മാപ്പാക്കും എന്ന് പറയുന്നത് ജീവിതകാലത്തുള്ള അവസ്ഥയെ സംബന്ധിച്ചാണ്. ഇതാണ് പ്രധാനമായും പറയാനുള്ള ചില കാര്യങ്ങൾ ശിർക്കുമായി ബന്ധപ്പെട്ട്. ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ നാട്ടിൽ ശിർക്ക് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വളരെ ഗൌരവപൂർവ്വം നടക്കുന്നുണ്ട്. പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല, ചില സഹോദരങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അത്തരക്കാർക്ക് മനസ്സിലാകാൻ ചില ഉദാഹരണങ്ങൾ പറയാം. സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, ഇസ്ലാമിന്റെ ആശയമനുസരിച്ച് നമ്മളൊരു തെറ്റ് ചെയ്താൽ, അള്ളാഹും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് നമ്മളൊരു തെറ്റ് ചെയ്താൽ, ആ തെറ്റുകൾ നമ്മൾ ആരോടാണ് അവലാതി പറയേണ്ടത്? ആരോടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോ? അവനോട് മാത്രം? അള്ളാഹുവിന്റെ പ്രവാചകനോട് അവലാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാപങ്ങൾ മാപ്പാക്കി നൽകാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇതാണ് അഹ്ലു സുന്ന പഠിപ്പിക്കുന്നത്, ഇതാണ് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ആർക്കാണ് പാപങ്ങൾ മാപ്പാക്കാൻ സാധിക്കുക? സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ ഗഫൂറുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മാപ്പാക്കുന്നവനാണ്. ഇതിന് വിപരീതമായി പല സഹോദരങ്ങളും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. പല സഹോദരങ്ങളും, നാട്ടിലുള്ള സാധാരണ സുന്നികൾ എന്ന് പറയുന്ന, അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ, സുന്നികൾ എന്ന് പറയുന്നവരോട് നിങ്ങൾ ചോദിക്കുക, പാപങ്ങൾ ആരോടാണ് പറയേണ്ടത്, ആരാണ് നമുക്ക് മാപ്പാക്കി തരേണ്ടത്? അവരും പറയും അള്ളാഹുവിനോടാണ്. പക്ഷെ അവരറിയാതെ, പല സഹോദരങ്ങളും അറിയാതെ പാടുന്ന പല കാര്യങ്ങളിലും അള്ളാഹു അല്ലാത്തവരോട് പാപമോചനം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. മംഗോസ് മൗലിദ് എന്ന് പറയുന്ന വളരെ പ്രചാരണത്തിലുള്ള ഒരു ബൈത്താണ് നമ്മുടെ നാട്ടിൽ. അതിലുള്ള ചില വചനങ്ങൾ, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി. എന്താണ് അതിന്റെ അർത്ഥം? ഇർതകബ്തു അലൽ ഖതാ, ഞാൻ തെറ്റുകൾ ചെയ്തു, ഗൈറ ഹസ്റിൻ വഅദദ്, അതിന് എണ്ണവും കണക്കൊന്നുമില്ല, അത്രയും ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തു, ലക അഷ്കു ഫീഹിയ, ആ തെറ്റുകളിൽ ഞാൻ താങ്കളോട് അവലാതി ബോധിപ്പിക്കുന്നു, സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവായ പ്രവാചകരെ എന്ന് മംഗൂസ് മൗലിദിലുള്ള വചനം. സഹോദരങ്ങളെ, ആരാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും വലിയ പുണ്യം വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബൈത്താണിത്. അവർ ഈ വാക്കുകൾ പറയുമ്പോൾ പല ആൾക്കാരും വിശ്വസിക്കുന്നില്ല, പല ആൾക്കാർക്കും അതിന് അർത്ഥം അറിയില്ല. ഇത്രയും ഗൗരവപ്പെട്ട വാദം, പരിശുദ്ധമായ ഖുർആനിനും സുന്നത്തിനും എതിരായിട്ടുള്ള വാദമാണ് മൻഖൂസ് മൗലൂദിൽ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ സുബ്ഹാന മൗലിദിലും ഷറഫുൽ അനാ മൗലിദിലും നമുക്ക് കാണാം, അതിൽ ഒരു വരി, അൻത ഗഫ്ഫാറുൽ ഖതായ വദ്ദുനൂബൽ മൂബിഖാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തമായി കൊണ്ട് പറയുന്നു, അൻത ഗഫ്ഫാറുൽ ഖതായ, പ്രവാചകരെ, താങ്കളാണ് പാപങ്ങൾ മാപ്പാക്കി തരുന്നവർ, താങ്കളാണ് പാപങ്ങൾ മാപ്പാക്കി തരുന്നവർ. വദ്ദുനൂബൽ മൂബിഖാതി, വലിയ വലിയ മനുഷ്യൻ പിഴച്ചു പോകുന്ന തെറ്റുകൾ, വലിയ വലിയ പാപങ്ങൾ, അത് മാപ്പാക്കി തരുന്നവർ ആരാണ്? താങ്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായി സുബ്ഹാന മൗലിദിലും ഷറഫുൽ അനാ മൗലിദിലും ഒക്കെ കാണാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ മാപ്പാക്കാൻ അള്ളാഹു അല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുന്നി മുജാഹിദൊക്കെ ഒരു വശത്ത് വിട്, നമ്മൾ ചിന്തിക്കുക സഹോദരങ്ങളെ, ഖുർആനിന്റെ ആശയത്തിൽ പാപങ്ങൾ മാപ്പാക്കാൻ ആർക്കാ സാധിക്കൂ? അള്ളാഹുവിന് മാത്രം. എന്നാൽ ഷറഫുല്ലാ മൗലിദിലും സുബ്ഹാന മൗലിദിലും ഒക്കെ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇസ്തഗ്ഫിറുല്ലാഹ്, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അവനോട് പാപമോചനം ചോദിക്കുക. ഇത് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാനുള്ള കാരണം എന്താണ്? നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിലുള്ള ഗുരുതരമായ വശങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇത് പ്രത്യേകിച്ചൊരു സംഘടനയുടെയോ വിഭാഗത്തിന്റെ ആശയമല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ഇന്ന് നാട്ടിൽ അങ്ങനെയുള്ള ഒരു പുകമറ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും തൗഹീദ് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു വിഭാഗത്തിന്റെ ആശയമായിട്ട് പല ആൾക്കാരും ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റാണ്, പരിശുദ്ധമായ ദീനുലിസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ സകല കാര്യങ്ങളും അറിയുന്നത് അല്ലാഹു മാത്രമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നത്, വേറെ ഒരാൾക്കും അറിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ലാ യഅലമുഹാ ഇല്ലാഹു, അവരല്ലാതെ ഒരാൾക്കും അതറിയില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും അതിനെ സംബന്ധിച്ച് അറിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റുബയ്യ ബിൻതു മുഅവ്വിദ് ഇബ്നു അഫ്റ റളിയല്ലാഹു അൻഹ പറയുന്നു, അവർ ഇയാസ് ഇബ്നു ബുഖൈറ അൽ ലൈസി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തതിന്റെ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലേക്ക് ചെന്നു. ഈ സമയത്ത് പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ട് അവർ പാട്ടുപാടി. അതിൽ എന്ത് പറഞ്ഞു? വഫീന നബിയ്യുൻ യഅലമു മാ ഫീ ഗദൻ. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. വഫീന നബിയ്യുൻ, നമ്മുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്. യഅലമു മാ ഫീ ഗദൻ, നാളെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കി. നാളെ നടക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയില്ല എന്ന് ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ വ്യക്തമായി വിശദീകരിച്ചു. അള്ളാഹുവും പറയുന്നു, അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ ആസ്വാദനവും അതുപോലെ തന്നെ ചികിത്സയും ഒക്കെയായി പല ആൾക്കാരും പാടി നടക്കുന്ന ഒരു ബൈത്താണ് ബുർദ, ഇമാം ബൂസൈരിയുടെ, അല്ലെങ്കിൽ ബൂസൈരിയുടെ, ഇമാമല്ല, ബൂസൈരിയുടെ ബുർദ എന്ന് പറയുന്ന കാര്യം. അതിൽ ചില വരികൾ കാണാം. فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ എല്ലാ അറിവും അള്ളാഹു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ലോഹുൽ മഹ്ഫൂദിലാണ്. നിങ്ങൾക്കറിയാം, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അള്ളാഹു എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ലോഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബുർദയിൽ പറയുന്നു, ബൂസൈരിയുടെ ബുർദയിൽ പറയുന്നു, فإن من جودك الدنيا وضرتها, ഈ ഭൂമിയും അതുപോലെ തന്നെ പരലോകവും ആഖിറവും ഒക്കെ പ്രവാചകരെ താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. മാലിക് യൗമിദ്ദീൻ, നമ്മൾ എപ്പോഴും നിസ്കാരത്തിൽ പറയും, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹുവാണ്. എന്നാൽ ബുർദയിൽ പറയുന്നു, ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യമാണ് അത്രേ അത്. അതിനുശേഷം പറഞ്ഞു, വമിൻ ഉലൂമിക, പ്രവാചകന്റെ ഇൽമിൽ പെട്ട ഒരു കാര്യമാണ്. പ്രവാചകന്റെ ഇൽമ് മൊത്തത്തിൽ അതല്ല, പ്രവാചകന്റെ ഇൽമിൽ പെട്ട ഒരു കാര്യമാണ് ഇൽമുൽ ലൗഹി വൽ ഖലമി. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച കാര്യങ്ങൾ എന്ന് ബുർദയിൽ പഠിപ്പിക്കുന്നു. ഇതേത് അഖീദയാണ് സഹോദരങ്ങളെ? ഇതേത് അഖീദയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് ഇങ്ങനെ പഠിപ്പിച്ചത്? ഇതൊരിക്കലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന അഖീദയല്ല, ഇതൊരിക്കലും ഇസ്ലാമിന്റെ അഖീദയല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ എല്ലാ കാര്യങ്ങളും അറിയും എന്നൊരു വാദം ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് പ്രവാചകൻ പോലും അവിടുത്തെ ജീവിതത്തിൽ വിലക്കിയിരിക്കുന്ന ഒരു വാക്കാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് അറിയുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം. വേറെ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ മുഹയ്യിദ്ദീൻ മാലയിൽ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പറയുന്നത് എന്താണ്? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാം നിങ്ങളുടെ കൽബകത്തുള്ളവർ. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ബാക്കിയുള്ള ആൾക്കാരുടെ മനസ്സിലുള്ളത് അറിയുമെന്ന് മുഹയ്യിദ്ദീൻ മാലയിൽ പാടുന്നു. ഇതാരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? മുഹയ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച വലിയൊരു ആലിമാണ്. അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച ഹംബലി മദ്ഹബിന്റെ വലിയ ആലിം. അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിലുള്ള വാദങ്ങൾ പറയുന്ന വ്യക്തിയായിരുന്നില്ല. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ ഒരു ദിവസം വൈകുന്നേരം നടക്കാനിറങ്ങി. അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ വലിയൊരു മേഘം അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. അദ്ദേഹം മേഘത്തെ കണ്ട് ആശ്ചര്യപ്പെട്ടു, കാരണം ഒരു മേഘം എന്റെ അരികിലേക്ക് വരുന്നു. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ആ മേഘത്തിൽ അതാ ഒരു രൂപം. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ വീണ്ടും ആശ്ചര്യപ്പെട്ടു. ആ മേഘത്തിലുള്ള രൂപം മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ അരികിലേക്ക് വരികയും യാ അബ്ദുൽ ഖാദർ എന്ന് വിളിക്കുകയും ചെയ്തു. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് വീണ്ടും ആശ്ചര്യപ്പെട്ടു, മേഘം അതിലൊരു രൂപം എന്റെ അരികിൽ വന്ന് എന്റെ പേര് വിളിക്കുന്നു. അദ്ദേഹം വീണ്ടും ആശ്ചര്യപ്പെട്ടു. അതിനുശേഷം ആ മേഘം മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് സംസാരിച്ചു, ഇന്നി ഹല്ലൽതു ലക മാ ഹറംതു അലാ ഉമ്മത്തി മുഹമ്മദ്, ഈ ഉമ്മത്തിന് നിഷിദ്ധമാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് ഇന്നു മുതൽ ഹലാലാണ് എന്ന് പറഞ്ഞു. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഉമനീരൊക്കെ വായിൽ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം കാർക്കിച്ചു തുപ്പി, എന്നിട്ട് പറഞ്ഞു, എന്നെ തൊട്ട് വിട്ടുപോകണം, നീ ഇബ്ലീസ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സമയത്ത് ആ മേഘം മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിച്ചു, 70 ആൾക്കാരുടെ അരികിൽ, 70 ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുടെ അരികിൽ പോയി ഞാൻ പറഞ്ഞു ഈ വാദം, നിങ്ങൾക്ക് ഇനി മുതൽ ഹലാലാണ് എന്ന് വാദം, താങ്കൾക്ക് മാത്രം എങ്ങനെ മനസ്സിലായി ഞാൻ ഷെയ്ത്വാനാണ് എന്ന്, ഞാൻ ഇബ്ലീസ് ആണ് എന്ന്? മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹല്ലിലു അലാ മുഹയ്യിദ്ദീൻ മാ ഹറമഹു അലാ മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ അടിമക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കുകയില്ല, അല്ലെങ്കിൽ ഹലാലാക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന് ഹറാമായത് ഉമ്മത്തിന് ഹറാമാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഹലാലായതാണ് ഉമ്മത്തിന് ഹലാൽ. അതല്ലാതെ പ്രവാചകനെ വിലക്കിയിരിക്കുന്ന കാര്യം ഒരിക്കലും മുഹീദ്ദീൻ ഷെയ്ഖിനോട് ചെയ്തു എന്ന് അള്ളാഹു പറയുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കാർക്കിച്ചു തൂപ്പി. ഇത്രയും സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തിയിരിക്കുന്ന ആ പണ്ഡിതൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പിൽക്കാലഘട്ടത്ത് ഹിജറ 400 അല്ലെങ്കിൽ 500 ശേഷം ഉണ്ടാക്കിയത് എന്താണ്? അദ്ദേഹം മനസ്സിലുള്ള കാര്യങ്ങൾ അറിയുമത്രേ. സഹോദരങ്ങളെ, ഇത് എത്രമാത്രം വിശ്വാസത്തിൽ വന്നിരിക്കുന്ന പിഴവാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ സൗമ്യമായ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ചുരുങ്ങിയ ചില ഉദാഹരണങ്ങൾ മാത്രം വന്ന വിഷയം, നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ അഖീദക്കെതിരായി പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പോലും ധാരാളമായി ശിർക്കുകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരിലൊക്കെ നമ്മൾ അവർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കുക. അവർ വിശ്വസിക്കുന്നതിന്റെ ഈ മോശത്തരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അപകടകരമായ വശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പല സഹോദരങ്ങൾക്കും ഇതൊന്നും അർത്ഥമറിയില്ല. ഇത് ഒരു മുസ്ലിം വിശ്വസിക്കാത്ത അഖീദകളാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യത്തിന് പുറമെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പ്രയാസങ്ങൾ വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ, വലിയ വലിയ പരീക്ഷണങ്ങൾ വന്നാൽ അവൻ ആരിലേക്ക് മടങ്ങണം? അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങണം. മക്കയിലെ കാഫിരീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്ത മക്കയിലെ കുഫാറുകൾ പോലും അള്ളാഹു പറയുന്നത് പോലെ അവർക്ക് വലിയ പ്രയാസങ്ങൾ വന്നാൽ ആരോട് ദുആ ചെയ്യാറുണ്ട്? അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അവർ കപ്പലിൽ അകപ്പെട്ടു പോയാൽ അവർ ആരോട് ദുആ ചെയ്യും? അള്ളാഹുവിനോട് ദുആ ചെയ്യും. പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, അല്ലാഹു സൂറത്തുൻ നംലിൽ, അമ്മൻ യുജീബുൽ മുദ്ദർറ ഇദാ ദഅഹു വയക്ഷിഫു സൂ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹു മഅ അല്ലാഹ്. മനുഷ്യന്റെ പ്രയാസം വരുമ്പോൾ, നിർബന്ധിത സാഹചര്യങ്ങൾ വരുമ്പോൾ അവൻ സഹായം ചെയ്യേണ്ടത് ആരോട് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ബൂസൂരിയുടെ ബുർദ എന്ന് പറയുന്നതിൽ നമുക്ക് കാണാം, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. യാ അക്റമൽ ഖൽഖ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും സംശയം ഉണ്ടോ നമുക്ക്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളത് ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോട് പറയുന്നു, മാലി മൻ അലൂദു ബിഹി, എനിക്ക് അഭയം തേടാൻ താങ്കളല്ലാതെ വേറെ ആരുണ്ട്? സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി, വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, വലിയ വലിയ മുസീബത്തുകൾ വരുമ്പോൾ താങ്കളിലേക്കല്ലാതെ ഞാൻ വേറെ ആരോടാണ് അഭയം ചോദിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ എത്ര എത്ര വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ. ഗസ്വത്തുർ റജീഇൽ ആസിം ഇബ്നു സാബിത് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെയും 10 സഹാബികളെയും എത്ര ക്രൂരമായിട്ടാണ് കാഫിരീങ്ങൾ വധിച്ചു കളഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു സഹാബി സഹായം തേടിയോ? ആസിം റളിയല്ലാഹു അൻഹുവിനെ കാഫിരീങ്ങൾ വധിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ റസൂലക, അല്ലാഹുവേ നീ അറിയിക്കണം നമുക്ക് ഈ പ്രയാസം വന്നിട്ടുണ്ട് എന്ന്. കാരണം അവർ മദീനയിൽ നിന്ന് ദൂരെ ഒരു സ്ഥലത്ത് പോയതാണ്. അവർ അള്ളാഹുവിനോടാണ് ദുആ ചെയ്തത്, അള്ളാഹുവേ നീ അറിയിച്ചു കൊടുക്കണം, നീ അറിയിച്ചു കൊടുക്കണം. അതല്ലാതെ പ്രവാചകനോട്, പ്രവാചകരെ ഞാൻ ഈ ബുദ്ധിമുട്ടിൽ പെട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി, അദ്ദേഹത്തെ തടവറയിൽ കൊണ്ടിട്ടു, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി കാഫിരീങ്ങൾ ഇന്നത്തെ മസ്ജിദ് ആയിഷ നിലനിൽക്കുന്ന തൻഈമിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അദ്ദേഹം എന്താ പറഞ്ഞത്? യാ അക്റമൽ ഖൽഖി എന്ന് പാടിയോ അദ്ദേഹം? അദ്ദേഹം പറഞ്ഞു, ദറൂനി അർകഉ റകഅതൈൻ, എനിക്ക് 2 റകഅത്ത് നിസ്കരിക്കാനുള്ള സമയം വേണം. നിസ്കാരത്തിൽ അല്ലാഹുവിനോട് കാര്യം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? വലസ്തു ബാലി ഹൈന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ശിഖ്ൻ കാന ലില്ലാഹി മസ്റഇ, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മുസ്ലിമായിക്കൊണ്ട് അവനെ മാത്രം വിളിച്ചാരാധിച്ച് നല്ല മുസ്ലിമായി മരിക്കുന്നതിൽ എനിക്കൊരു വശവുമില്ല എന്ന് പറഞ്ഞു. ഇത്രയും വലിയ പ്രയാസത്തിന്റെ സാഹചര്യങ്ങൾ വന്നിട്ട് ഏതെങ്കിലും ഒരു തവണ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ സഹായം തേടിയിട്ടുണ്ടോ? അതുപോലെ തന്നെ മുഅ്താ യുദ്ധത്തിൽ ജഅഫർ ബിൻ അബി ത്വാലിബിനെ വലത്തേക്കായി മുറിച്ചു കളഞ്ഞു, അതിനുശേഷം ഇടത്തേക്കായി മുറിച്ചു. അദ്ദേഹത്തിന്റെ പാർശ്വത്തിൽ അദ്ദേഹം ഇസ്ലാമിന്റെ കൊടിയുമേന്തി മുന്നോട്ടേക്ക് നീങ്ങി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അവർ വാള് കുത്തിയിറക്കി അദ്ദേഹത്തിനെ കൊന്നു. ഈ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ അവർ അള്ളാഹുവിന്റെ റസൂലിനോടാണ് കാവൽ തേടിയത്. സഹോദരങ്ങളെ, ആരാണ് ഈ അഖീദ നമുക്ക് പഠിപ്പിച്ചത്? ബൂസൈരിയുടെ ബുർദയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്ന് ധാരാളം ആസ്വാദന സദസ്സുകളും ചികിത്സാ സദസ്സുകളും ഒക്കെ നടക്കുന്നു. ഇതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. ഈ ബൂസൂരിയുടെ ബുർദ എന്ന് പറയുന്നത് തന്നെ തെറ്റുകൾ ധാരാളം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന എന്താണ്, ദഅമദ്ദഅത്ഹു നസാറ ഫി നബിയഹുമി വഹ്കും ബിമാ ഷിഅത മദഹൻ ഫീഹി വഹ്തകിമി. നസ്രാനികൾ, ക്രിസ്ത്യൻ ക്രൈസ്തവ സമുദായം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾ പറയണ്ട, അതായത് റബ്ബാണെന്ന് പറയണ്ട, അതല്ലാത്ത എന്തും നിങ്ങൾ പറഞ്ഞു എന്ന ലൈസൻസ് തന്നെയാണ് ബൂസുരി ഈ പദ്യത്തിന്റെ അല്ലെങ്കിൽ ബുർദയുടെ തുടക്കത്തിൽ പറയുന്നത്. ഇതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ പെട്ടതല്ല. ഈ ബൂസുരി എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറയും അദ്ദേഹം വലിയ ഇമാമാണ്, വലിയ ആലിമാണ്. വാസ്തവത്തിൽ ബൂസുരി എന്ന് പറയുന്നത് ഒരു ആലിമോ അല്ലെങ്കിൽ ഒരു ഇമാമോ ഒന്നും തന്നെയല്ല. ഷാഫിഈ മദ്ഹബിന്റെ പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഇമാമായി അംഗീകരിക്കുന്നില്ല. അശഅരി മദ്ഹബിന്റെ പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഇമാമായി അംഗീകരിക്കുന്നില്ല. ആരും തന്നെ അദ്ദേഹത്തെ ഒരു ഇമാമായിട്ട് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആ കാലയളവിൽ അന്നുള്ള ക്രൈസ്തവ സമുദായത്തെ ഇടക്ക് പുകഴ്ത്തും, ജൂതന്മാരെ ഇടക്ക് പുകഴ്ത്തും, ആൾക്കാരെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് രാജാക്കന്മാരുടെ അരികിൽ പരാതി പറയും. അങ്ങനെ മോശപ്പെട്ട ഒരു സ്വഭാവത്തിനുടമയായിരുന്നു ബൂസിരി എന്ന് പറയുന്ന വ്യക്തി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ അവരുടെ ശുദ്ധിയിൽ പോലും സംശയിച്ചിട്ട് വളരെ മോശമായി സംസാരിച്ച വ്യക്തി അല്ലെങ്കിൽ പദ്യമിറക്കിയ വ്യക്തിയാണ് ഈ ബൂസുരി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു ഇമാമോ ഒരു ആലിമോ അല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളൊക്കെ ഇസ്ലാമിന്റെ വലിയ അടിസ്ഥാനങ്ങളായിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ. ഇതൊരിക്കലും ഒരു വിഭാഗത്തെ നമ്മൾ അടിച്ചമർത്താനോ അവരുടെ കുറ്റമല്ല, മറിച്ച് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പലർക്കും അറിയില്ല, പലരും ഇമാം ബൂസുരി എന്നൊക്കെ പറയുമ്പോൾ ഇമാം ബൂസുരിയുടെ ചരിത്രം ഒരു തവണ പോലും ഒരു പക്ഷെ അവർ വായിച്ചിട്ടുണ്ടാവുകയില്ല. ബൂസുരി എന്ന് പറയുന്നത് മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മോശപ്പെട്ട ജീവിതം, അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ ബൂസുരിയോട് വെറുപ്പായിരുന്നു. അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ് ബൂസുരി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മക്കൾ സ്വന്തം മക്കളാണോ എന്ന് പോലും ആക്ഷേപിച്ചിട്ട് ഭാര്യയെ കുറ്റം പറയുന്ന ബൈത്തുകൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ ഇമാമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇസ്ലാമിന്റെ മാനദണ്ഡമായി കൊണ്ടു നടക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അതുപോലെ തന്നെ ഒരു വിഷയം ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആ തെറ്റുകൾ മറച്ചു വെക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. എല്ലാവരുടെയും തെറ്റുകളെ സംബന്ധിച്ച് അറിയുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അസ്മാഇകളിൽ പെട്ട ഒരു ഇസ്മാണ് അല്ലാഹു സതീറാണ്. ചില ഉലമാക്കൾ സിത്തീർ എന്ന് പറയുന്നുണ്ട്. എന്നാലും ഷെയ്ഖ് ഇബ്നു ഉസൈമീനും മുഹമ്മദ് അലി ആദം അൽ എത്തിയോപ്യയും റഹിമഹുമുല്ലാ അവരൊക്കെ പറയുന്നു സതീറാണ്. എന്നിരുന്നാലും സതീറാവട്ടെ സിത്തീറാവട്ടെ, അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അവന്റെ അടിയാറുകളുടെ പാപങ്ങൾ മറച്ചു വെക്കുന്നവൻ. അല്ലാഹുവാണ്. എന്നാൽ സുബ്ഹാന മൗലിദിൽ കാണാം, യാ ഹബീബി യാ ഷഫീഇ യാ അറൂസൽ ഖാഫഖൈനി അൻത സത്താറുൽ മസാവി. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ ഹബീബി എന്റെ പ്രിയപ്പെട്ട പ്രവാചക, യാ ഷഫീഇ എനിക്ക് ശുപാർശ ചെയ്യേണ്ട പ്രവാചക, യാ അറൂസൽ ഖാഫഖൈനി രണ്ട് ചക്രവാളങ്ങളുടെയും മണവാളനായ പ്രവാചക, അൻത സത്താറുൽ മസാവി താങ്കളാണ് എന്റെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത്. അല്ലാഹുവിന്റെ മാത്രമുള്ള ഇസ്മ്, അല്ലാഹുവിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിനാണ് ഏറ്റവും നല്ല പേരുകൾ. വദറുൽ ലദീന യുൽഹിദൂന ഫി അസ്മാഇ, അല്ലാഹുവിന്റെ പേരിൽ ഇൽഹാദ് കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടേക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. അവരുടെ കാര്യം അല്ലാഹു നോക്കിക്കൊള്ളും. ഇൽഹാദിന്റെ ഒരു വിഭാഗം എന്താണ്? ഉലമാക്കൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ പേര് വേറൊരാൾക്ക് നൽകുക, അള്ളാഹുവിന് കഴിവുള്ളതുപോലെ മറ്റൊരാൾക്കുണ്ടെന്ന് വിശ്വസിക്കുക, പാപങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളത് റബ്ബുൽ ഇസ്സത്തിന്റെ വിശേഷണമാണ്, അവന്റെ നാമമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചാർത്തുകയാണ് സുബ്ഹാന മൗലിദിൽ ചെയ്യുന്നത്. ഇതൊക്കെ ഏത് വിശ്വാസമാണ് സഹോദരങ്ങളെ? അതുപോലെ തന്നെ മഹ്മൂദ് മാല എന്ന് പറയുന്ന ഒരു മാല, അതിൽ നിങ്ങൾക്ക് കാണാം, മീമറ്റ അഹമ്മദും നാൻ എന്ന് ചെന്നോവർ വീണ്ടും ഐനറ്റ അറബി നാൻ എന്നോവർ. മീമറ്റ അഹമ്മദും ഞാൻ എന്ന് ചെന്നോർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മീമറ്റ അഹമ്മദ് എന്ന് പറഞ്ഞാൽ അഹമ്മദിൽ നിന്ന് മീം ഒഴിവാക്കിയാൽ അത് ആരാണോ അത് ഞാനാണ് എന്ന് പറഞ്ഞോവർ. അഹമ്മദിൽ നിന്ന് മീം ഒഴിവാക്കിയാൽ എന്താണ്? അഹദ്, അല്ലാഹു, അത് പ്രവാചകനാണെന്ന് പറഞ്ഞോവർ. അതുപോലെ തന്നെ വീണ്ടും ഐനറ്റ അറബി ഞാൻ എന്നോവർ, അറബിയിൽ നിന്ന് ഐന് പോയാൽ റബ്ബ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് മഹ്മൂദ് മാലയിൽ ആൾക്കാർ പാടുന്നു. സഹോദരങ്ങൾ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഇത്രയും അധികം അനാചാരവും അതുപോലെ തന്നെ ശിർക്കും ജനങ്ങൾക്കിടയിൽ പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ഗൗരവമുള്ള വാദങ്ങളാണ്, എത്ര വലിയ വലിയ വിഷയങ്ങളാണ് ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്ന വാദങ്ങൾ. മക്കയിലെ കാഫിരീങ്ങൾ പോലും വിശ്വസിച്ചതിന് അപ്പുറത്താണ് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ശിർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് പല ആൾക്കാർക്കും ഈ ഹഖ് എത്തുമ്പോൾ അത് സ്വീകരിക്കാനുള്ള തടസ്സമായിട്ട് വരുന്നത് എന്താ? ആൾക്കാരുടെ മനസ്സിൽ ഒരു ചിന്ത വന്നിട്ടുണ്ട്, ഇതൊക്കെ പറയുന്നത് ഒരു മുജാഹിദിന്റെ ആശയമാണ്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതാണ് ഖുർആനും സുന്നത്തും, ഇതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇതാണ് മാല മൗലൂദുകളിൽ ഉള്ളത്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു എന്ന് പറഞ്ഞാലോ, ഇബ്നു തൈമിയ പറഞ്ഞു എന്ന് പറഞ്ഞാലോ അവർ വിശ്വസിക്കണമെന്നില്ല. മറിച്ച് ഖുർആനും സുന്നത്തും നിരത്തിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ എപ്പോഴും പറയുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകാൻ, അവരെക്കാളും നമുക്ക് ജയിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാനോ ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. മറിച്ച് അവർക്ക് ഹഖ് ലഭിക്കണം, അവർ എന്തായാലും സ്വർഗത്തിന്റെ ആൾക്കാരാവണം എന്നൊരു സദുദ്ദേശത്തോടു കൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയതുപോലെ നമ്മളും ദഅവത്ത് നടത്താൻ തയ്യാറാവുക. അവസാനമായി ഈ വിഷയത്തിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്ന വിഷയം, വമിൻഹു ദബ്ഹു ലിഗൈരില്ലാ കമൻ യദ്ബഹു ലിൽജിന്നി ഔ ലിൽഖബർ. ഇബാദത്തിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിനൊരു ഉദാഹരണം പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവർക്ക് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നത് പോലെ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നത് പോലെ, കമ യദ്ബഹു ലിൽജിൻ, ആരെങ്കിലും ഒരു ജിന്നിന് വേണ്ടി അറവ് നടത്തുന്നു, ആ ജിന്നിനോട് സാമീപ്യമുണ്ടാവാൻ ജിന്നിന്റെ പേരിൽ അറവ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ഖബറാളിക്ക് വേണ്ടി അറവ് നടത്തുന്നു. ഇത് ഷിർക്കിന്റെ ഒരു ഉദാഹരണമായിക്കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. കാരണം അറവ് എന്നുള്ളത് ഇബാദത്താണ്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്ന സലാതി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, അതുപോലെ തന്നെ എന്റെ അറവ്, നുസുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ അറവാണ് ഉദ്ദേശം, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ലാ ശരീക ല, അതിന്റെ അടുത്ത ആയത്ത്, അല്ലാഹു ലാ വിഷയത്തിൽ ഒരു പങ്കുകാരനുമില്ല. അതുകൊണ്ട് ബലിയർപ്പിക്കുന്നത് ആർക്കു വേണ്ടി മാത്രമാണ്? അള്ളാഹുവിന് വേണ്ടി മാത്രം. അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയുടെ പേരിൽ ബലിയർപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. ഒരു ഖബറിന്റെ അരികിൽ പോയിക്കൊണ്ട് അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക, അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിൽ, ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ അഹ്ലു സുന്നയുടെ സഹാബത്തിന്റെ പേരിൽ ഒരാൾ അവരുടെ പേരിൽ ഒന്നിനെ അറക്കുക എന്നുള്ളത് ഇസ്ലാം വിലക്കുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കുക, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കുക ബദരീങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ബലിയർത്തിയിരിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മുസ്ലിമിന് നിഷിദ്ധമാണ്. അങ്ങനെ ബലിയർക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരു വ്യക്തി അങ്ങനെ അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്ക് വേണ്ടി ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അശ്ശിർക്കു ഫിൽ ഇബാദ, അയാൾ ഇബാദത്തിലാണ് പങ്കു ചേർത്തിരിക്കുന്നത്. ഇബാദത്തായിക്കൊണ്ട് ബലിയർക്കുക എന്നുള്ളത് ആർക്ക് മാത്രമേ ചെയ്യാൻ അനുവദനയുള്ളൂ? അല്ലാഹുവിന് വേണ്ടി മാത്രം. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി മാത്രമേ ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, സ്വഹീഹ് മുസ്ലിം. ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി ബലിയർപ്പിക്കുകയാണെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല ശപിച്ചിരിക്കുന്നു. അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഏത് ഹദീസിൽ അല്ലെങ്കിൽ ഏത് ആയത്തിൽ ഇന്നത് ചെയ്തവനെ ശപിച്ചു എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അത് വൻപാപത്തെ സംബന്ധിച്ച് മാത്രമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞിരുന്ന ഒരു കാഴ്ചയാണ്, ഏതെങ്കിലും ഒരു ഹദീസിൽ നിങ്ങൾ കണ്ടു ഇന്നത് ചെയ്താൽ അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, അപ്പോൾ തിരിച്ചറിയുക അത് വൻ പാപത്തെ സംബന്ധിച്ചാണ്. ഉദാഹരണത്തിന്, ലഅനല്ലാഹുൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസ, പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്ത് മനസ്സിലാക്കാം? അത് വൻ പാപമാണ്. വൻ പാപങ്ങൾ പലതരത്തിൽ, അതിൽ പെട്ടതാണ് ഷിർക്ക്. വൻ പാപങ്ങളിൽപ്പെട്ട ഒന്നാണ് ഷിർക്ക് എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിന്റെ ഗൌരവം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അറവിനെ സംബന്ധിച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിനുപറ്റിയ ഉദാഹരണങ്ങൾ എന്താണ്? ഖബറിന്റെ അരികിൽ പോയിക്കൊണ്ട് സുജൂദ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഖബറിന്റെ അരികിൽ പോയിക്കൊണ്ട് റുക്കൂഉ ചെയ്യുന്നവർ, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ എന്ന് പറയുന്നവർ, മമ്പറം തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നവർ, സി എം എ രക്ഷിക്കണേ എന്ന് പറയുന്നവർ, സഹോദരങ്ങൾ ഇത് ഷിർക്കാണ്. മരണപ്പെട്ടതിന് ശേഷം അവർക്ക് ഒരു കഴിവുമില്ല, അവർക്ക് എങ്ങനെയും നമ്മളെ സഹായിക്കാൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും അവരോട് ദുആ ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിൽ പോലും അവിടത്തോട് ദുആ ചെയ്യാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ഖബറിന്റെ അരികിൽ പോയിക്കൊണ്ട് ദുആ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും? ഒരൊറ്റ സഹാബി പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ പോയിക്കൊണ്ട് ദുആ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇതൊക്കെ ഷിർക്കുകളിൽപ്പെട്ട കാര്യമാണ്. അവസാനം ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ചില ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ മനസ്സിൽ കയറിയ ചില ആൾക്കാർ രണ്ട് കാര്യങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഒന്നാമത്തേത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി മലക്കുകൾ സുജൂദ് ചെയ്തു. സൂറത്തുൽ ബഖറ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി മലക്കുകൾ സുജൂദ് ചെയ്തു. പിന്നെ എന്താണ് ഖബറിന് സുജൂദ് ചെയ്യുന്നതിൽ തെറ്റ്? അതുപോലെ തന്നെ സൂറത്തു യൂസുഫിൽ കാണാം, വഖറു ലഹു സുജദ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ യൂസുഫ് നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ യൂസുഫ് നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തു. ഈ രണ്ട് തെളിവുകൾ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ പറയും, ഇത് വഴികേടാണെങ്കിൽ അവരെങ്ങനെയാണ് സുജൂദ് ചെയ്തത്? ഇതിനുള്ള മറുപടി എന്താണ്? ഒന്നാമത്തെ കാര്യം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചത് ആരാണ്? അല്ലാഹു ആണ്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദു ലിആദം, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദ് ഖുൽനാ, നാം പറഞ്ഞ സാഹചര്യം, ലിൽ മലായിക, മലക്കുകളോട്, ഇസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുകൊണ്ടാണ് അവർ സുജൂദ് ചെയ്തത്. അല്ലാഹു നമ്മോട് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കും സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നു. നമ്മോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? ലാ തസ്ജുദു ലിശംസി, നിങ്ങൾ സൂര്യന് വേണ്ടി സുജൂദ് ചെയ്യരുത്. വലാ ലിൽ ഖമരി, ചന്ദ്രന് വേണ്ടി സുജൂദ് ചെയ്യരുത്. വലാ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹു, അവരെയൊക്കെ പടച്ചിരിക്കുന്ന അല്ലാഹുവിന് വേണ്ടി മാത്രം സുജൂദ് ചെയ്യുക എന്നാണ് സൂറത്തുൽ ഫുസ്സിലത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചത്. നമ്മോട് അല്ലാഹു ഒരു വിഭാഗത്തിന് വേണ്ടി സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മൾ സുജൂദ് ചെയ്യണമായിരുന്നു അല്ലേ? നമ്മൾ ചെയ്യണ്ടേ? നിർബന്ധമായി ചെയ്യണം, ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞ എന്താ? ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹു, അവരെയൊക്കെ സൃഷ്ടിച്ച അല്ലാഹുവിനോട് നിങ്ങൾ സുജൂദ് ചെയ്യുക, അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക. ഇതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിലുള്ള മറുപടി. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, അവർ യൂസഫ് നബിക്ക് വേണ്ടി സുജൂദ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ ബഹുമാനിക്കാനാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ സുജൂദ് ചെയ്തത്. ബഹുമാനിക്കാൻ വേണ്ടി സുജൂദ് ചെയ്യുക എന്നുള്ളത് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ അള്ളാഹു അനുവദിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറയുകയും അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ അത് തെറ്റായ ഒരു പ്രവർത്തനമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയോ ചെയ്തിട്ടില്ല. ഒരാളെ ബഹുമാനിക്കാൻ വേണ്ടി സുജൂദ് ചെയ്യുക എന്നുള്ളത് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ശരീഅത്തിൽ ഒരാളെ ബഹുമാനിക്കാൻ സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്ലുഹു ലിബശരിൻ അൻ യസ്ജുദ ലിബശർ, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് വേണ്ടി സുജൂദ് ചെയ്യുക എന്നുള്ളത് ശരിയായ കാര്യമല്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസിന്റെ ബാക്കി എന്താണ്? അങ്ങനെ ഏതെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭാര്യ ഭർത്താവിനോട് സുജൂദ് ചെയ്യല് ഇബാദത്തായിട്ടാണോ? അല്ല, ബഹുമാനമായിട്ടാണ്. ബഹുമാനമായിട്ട് സുജൂദ് ചെയ്യൽ ഇസ്ലാം വിലക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങളിൽ ഒരു കാരണവശാലും തെളിവില്ല. മുഹമ്മദി ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദി ശരീഅത്തിൽ ഏത് തരത്തിലുള്ള ദുആ ആണെങ്കിലും ഏത് തരത്തിലുള്ള സുജൂദ് ആണെങ്കിലും ആരോട് മാത്രമേ അനുവദനീയമുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം. അതുപോലെ തന്നെ റുകൂ ആണെങ്കിലും അള്ളാഹുവിനോട് മാത്രം. ഖബറാളികളോട് അരികിൽ പോയിക്കൊണ്ട് അവരോട് ദുആ ചെയ്യാൻ, അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, അവരുടെ മുമ്പിൽ റുകൂ ചെയ്യാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്ന ഈ ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ദർസിൽ ഇൻഷാഅല്ലാഹ് ഞാൻ ചോദിക്കും, ഓരോരോ വിഷയങ്ങളുടെ തെളിവുകൾ നമ്മൾ പഠിക്കുക. ഷിർക്കിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വിഷയങ്ങളും അതിന്റെ ചില തെളിവുകളും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാമിന്റെ സംഭവം, അതുപോലെ തന്നെ യൂസഫ് നബിയുടെ സംഭവം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ പഠിക്കണം. അതല്ലാതെ കേട്ടുപോയി അടുത്ത ആഴ്ച വീണ്ടും ദർശന വന്നു, പിന്നെ അതിന് അടുത്ത ആഴ്ച വീണ്ടും ദർശന വന്നു, പ്രത്യേകിച്ച് പഠിക്കുന്നില്ല, കേൾക്കുന്ന കാര്യങ്ങൾ മുറാജഅ ചെയ്യുന്നില്ല, പിന്നെ എന്താണ് നമ്മൾ ദർശിക്കുന്നതിന്റെ ഉദ്ദേശം? അതുകൊണ്ട് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല, നമ്മൾ ഈ പഠിക്കുക എന്നുള്ളത് ആ ഒരു അർത്ഥത്തിൽ തന്നെ സത്യസന്ധമായ ജീവിതത്തിൽ ഉൾക്കൊള്ളണം, പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. അങ്ങനെ സത്യസന്ധമായി ആരെങ്കിലും പരിശ്രമിച്ചാൽ അവർക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനം ഇന്നല്ലാഹു ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അവരെ അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല. അതല്ലാതെ കേവലം നാവിൽ എനിക്ക് പഠിക്കണം, എനിക്ക് കുറെ ദർസിലിരിക്കണം, കുറെ കിതാബ് കേൾക്കണം എന്ന് നാവ് കൊണ്ട് പറഞ്ഞ എന്താ കാര്യം? അതുകൊണ്ട് സത്യസന്ധമായി പഠിക്കുക, സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖിൽ ഉറച്ചു നിൽക്കാനും ഹഖ് പറയാനും ഹഖിന് വേണ്ടി പരിശ്രമിക്കാനും എന്നും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ലാ തസാലു തായിഫതു മിൻ ഉമ്മതി അലൽ ഹഖി ളാഹിരീൻ, അവസാന നാൾ വരെ ഒരു വിഭാഗം ഹക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക ഇൽമ് നൽകാൻ. അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരൊറ്റ അക്ഷരം നമുക്ക് പഠിക്കാൻ സാധ്യമല്ല. ആ ഒരു ബോധം മനസ്സിലുണ്ടാവണം. നിരന്തരം അള്ളാഹുവിനോട് തൗഫീഖിന് ദുആ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പരിശ്രമിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരവകാശികളാണ് ഇൽമ് പഠിക്കുന്നവർ എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു വിശേഷണം നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് അംബിയാക്കളുടെ മാർഗം നമ്മളും പിൻപറ്റുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه وسلم سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته